പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം നോക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, കൊലോസ്യർ 1:19. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാൻ, ഓൾ ദ ഫുൾനെസ് ടു ഡ്വെൽ ഇൻ ഹിം എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. എല്ലാ പൂർണതയും അവനിലാണ്, അവനിലാണ്. ഇൻ ഹിം, അവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവിനാണ് എല്ലാത്തിന്റെയും പൂർത്തീകരണം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് വെളിച്ചം നൽകുന്ന ഒരു ചെറിയ വാക്യശകലമാണ്. നാം പലപ്പോഴും നമ്മുടെ സന്തോഷം, ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം, ക്രിസ്തീയ ജീവിതത്തിന്റെ സമാധാനം, നമ്മുടെ വിശ്വാസം, ഈ ദൃശ്യാദി കാര്യങ്ങളൊക്കെയും നമ്മൾ കർത്താവിലാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കാണുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സമാധാനം അത് കർത്താവിലാണ്, സന്തോഷം കർത്താവിലാണ് എന്നുള്ളത് നേരത്തെ ഒരു ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കർത്താവിനെ നോക്കുന്നതാണ് വിശ്വാസം. ഈ കാര്യങ്ങളെല്ലാം, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഈ കാര്യങ്ങളെല്ലാം കർത്താവിലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കാണുന്നു എല്ലാത്തിന്റെയും പൂർണ്ണത കർത്താവിലാണ്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് വളരെ ആന്തരികമായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആന്തരികമായ കാര്യം, നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു അവിശ്വാസിയായ ഒരാളുമായിട്ട് ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു സന്ദർഭം നമ്മൾ ചിന്തിക്കുക. നമ്മൾ അദ്ദേഹത്തോട് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആളുകൾ പറയുന്നത്. എന്നാൽ അതൊന്നുമില്ലാത്ത, അങ്ങനെ പ്രകടമായിട്ടുള്ള അങ്ങനെ ഒരു വലിയ കടക്കിനിയോ വലിയൊരു ആത്മഹത്യയുടെ ഭീഷണിയോ ഒന്നും മുന്നിൽ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളോട് നമ്മൾ കർത്താവിനെ കുറിച്ച് പങ്കിടുമ്പോൾ നമ്മൾ പറയുന്നതാ, നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകും, നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു സമാധാനം ഉണ്ടാകും, നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു സന്തോഷം കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകും, നിങ്ങൾക്ക് പ്രയാസങ്ങൾ വന്നാലും അതിലേക്ക് അതിനപ്പുറത്തേക്ക് കടന്നു ചെല്ലാവുന്ന ഒരു വലിയ വിശ്വാസം നിങ്ങൾക്കുണ്ടാകും, ചുരുക്കത്തിൽ നിങ്ങൾ അജയ്യനായ ഒരു മനുഷ്യനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അത്തരം ഭാഗ്യകരമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എന്തിനാ മടിച്ചു നിൽക്കുന്നത്, കടന്നു വരിക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ആന്തരികമായ ഒത്തിരി കാര്യങ്ങൾ, സമാധാനം, സന്തോഷം, വിശ്വാസം, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയും അവർക്ക് ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മൾ ഒരു നമ്മളെ തന്നെ പരിശോധിക്കുന്ന ഒരു ആത്മാവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം അവരോട് പറഞ്ഞതിന് ശേഷവും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടോ? നമുക്ക് സമാധാനമുണ്ടോ? നമുക്ക് സന്തോഷമുണ്ടോ? നമുക്ക് ഈ പറയുന്ന വിശ്വാസമുണ്ടോ? ചിലതൊക്കെ ഒരു യാഥാർത്ഥ്യമില്ലാതെ പോകുന്നില്ലേ? ഇത് സാധാരണ ആളുകളെ കുറിച്ച് സാധാരണ ആളുകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് ഈ ഇത്തരം ആന്തരികമായ കാര്യങ്ങൾ അവർക്കൊരു പ്രശ്നമാകുന്നില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായിട്ട് എടുത്തിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ കുറിച്ചുള്ള നമ്മുടെ ചിത്രമെന്ന് പറയുന്നത് ഒരു യോദ്ധാവിന്റെ, ഒരു പോരാളിയുടെ ഒരു ചിത്രമാണ്. അവന് നമ്മൾ FS ലേഖനത്തെ കാണുന്നത് പോലെ രക്ഷയുടെ ശിരസ്ത്രവും ഓ മാർക്കച്ചയും സത്യത്തിന്റെ നടുക്കെട്ടും ഒക്കെ ആയിട്ട്, അതുപോലെ അവന് കയ്യിലെ വചനത്തിന്റെ വാളും ഒക്കെ പിടിച്ച് ഒന്നും ആരെയും കൂസാതെ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളുടെ ചിത്രമാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ഈ ചിത്രവുമായിട്ട് നമ്മൾ നമ്മളെ തന്നെ തുലനം ചെയ്യുമ്പോഴോ, തുലനം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കിതൊന്നുമില്ല. നമ്മൾ മറ്റു പല മനുഷ്യരെ പോലെ തന്നെയാണ്. സമാധാനം പലപ്പോഴും ഇല്ല, സന്തോഷം നഷ്ടപ്പെടുന്നു, ഈ പറയുന്ന വിശ്വാസം നമ്മളിൽ കാണുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എവിടെയോ എന്തോ പ്രകടമായ ഒരു കുഴപ്പമുള്ളതുപോലെ ഈ കാര്യങ്ങളെ ഗൗരവമായി എടുത്ത ആളുകൾക്ക് തോന്നും. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ പിന്നെയും നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് സഭയിലേക്കാണ് വരുന്നത്. സഭയിലേക്ക് വരുമ്പം സഹോദരന്മാരൊക്കെ എഴുന്നേറ്റ് നിന്ന് കർത്താവ് എനിക്ക് വലിയ ശാശ്വതമായ സമാധാനമുണ്ടെന്നും സന്തോഷമുണ്ടെന്നും കർത്താവിന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി തന്നെന്നും ഒക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണ് എന്തോ ഒരു തകരാറ്. ഈ സഹോദരന്മാർക്കൊന്നും ഒരു പ്രശ്നമില്ല, ഈ സഹോദരിമാർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ചിത്രത്തിൽ കണ്ട യോദ്ധാവിനെ പോലെ അവരിതാ സത്യം അരക്ക് കെട്ടി അങ്ങനെ മുന്നോട്ട് ധീരതയോടെ പോകുന്ന, വാളും പരിചയും ഒക്കെ ഏന്തി പോകുന്ന, വളരെ ശക്തരായ പോരാളികളെ പോലെ പോകുന്ന, ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകളാണ് ഇവരൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളമോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ, എന്താ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ പലപ്പോഴും ഈ പറയുന്ന സമാധാനം ഒന്നും കാണുന്നില്ല. ഈ പറയുന്ന സന്തോഷം പലപ്പോഴും എനിക്ക് നഷ്ടമാകുന്നു. മലകളെ നീക്കുന്ന വിശ്വാസം പോകട്ടെ, ഒരു കൊച്ചു കാര്യത്തിന് പോലും എനിക്ക് വിശ്വാസമില്ല. ഇങ്ങനെയെല്ലാം കാണുമ്പോ നമ്മള് വിചാരിക്കും എനിക്കെന്തോ കാര്യമായ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്തേനാ? ഇതൊക്കെ ഈ സഹോദരന്മാരോട് പങ്കിടാവുന്ന വെച്ചാൽ അവർക്കൊട്ട് ഇതൊന്നും മനസ്സിലാകില്ല. അവരെല്ലാം എന്താ വളരെ ധീരരായ യോദ്ധാക്കൾ, വലിയ സന്തോഷഭരിതമായ സമാധാനപൂർണമായ വിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആളുകൾ. ഇവരോടൊന്നും ഇത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ച് നമ്മൾ നിരാശപ്പെട്ടിരിക്കുമ്പോ പിശാച് നമ്മുടെ അടുത്ത് വന്ന് അവനും പറയും, നിനക്ക് ഇന്ന കുഴപ്പമുണ്ട്, ഇന്ന കുഴപ്പമുണ്ട്. നമ്മൾ കൂടുതൽ നിരാശയിലേക്കും നമ്മൾ കൂടുതൽ സങ്കടത്തിലേക്കും പോയി. എങ്ങനെയെങ്കിലും ക്രിസ്തീയ ജീവിതം ഒരു കാട്ടിക്കൂട്ടലാക്കി മാറ്റുന്നു, ഒരു അഭിനയമാക്കി മാറ്റുന്നു, ഒരു തരത്തിൽ ഒരു പാരിക്ക് ചുമട് കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കുന്നു. ഇങ്ങനെയാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതം? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയല്ല ക്രിസ്തീയ ജീവിതം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബ്രദറെ എന്താ ഇതൊക്കെ പറയുന്നത്? പറയുന്നത് നമ്മള് യഥാർത്ഥമായിട്ട് ഈ വഴിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇങ്ങനെ ആന്തരികമായ ഒത്തിരി പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ദൈവവചനത്തിലും സഭയിലും കേൾക്കുന്ന സമാധാനമോ സന്തോഷമോ ഈ കാര്യങ്ങളുടെ ഒരു യാഥാർത്ഥ്യമോ പലപ്പോഴും ജീവിതത്തിൽ നഷ്ടപ്പെട്ടവരായിട്ട് ചില നേരങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അത് സ്ഥിരമായിട്ട് നിലനിർത്താൻ കഴിയുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ ഉയർന്നും പൊകയും ഉയർന്നും പൊകയും ഇങ്ങനെ നിൽക്കുന്ന ഒന്നായിട്ട് തോന്നും. അല്ലാതെ ഒരു സ്ഥിരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഉള്ളതായിട്ട് തോന്നുകയില്ല. എവിടെയാ പ്രശ്നം? എവിടെയാണ് പ്രശ്നം? നമ്മളെ ഈ കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് വരികയായിരുന്നു. നമ്മൾ ചിന്തിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നമ്മളിൽ തന്നെയാണ് ഈ സന്തോഷവും സമാധാനവും വിശ്വാസവും തിരയുന്നത്. നമ്മുടെ വികാരങ്ങളിലാണ് ഇത് തിരയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് പ്രശ്നമായിരിക്കുന്നത്. മറിച്ച് ഈ കാര്യങ്ങളെല്ലാം ഇൻ ക്രൈസ്റ്റ്, കർത്താവിലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകൾ ചിന്തിക്കുകയായിരുന്നു. നമ്മൾ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ അതിന്റെ 7-ാമത്തെ വാക്യം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ഇൻ ക്രൈസ്റ്റ്, കർത്താവിലാണ് അത് ഉള്ളത്. കർത്താവിലാണ് സമാധാനമുള്ളത്, കർത്താവിലാണ് ശാന്തതയുള്ളത്. ആ കർത്താവിനെ നോക്കി മുന്നോട്ട് പോകുന്നതാണ്. അല്ലാതെ നമ്മുടെ വികാരങ്ങളിലോ നമ്മുടെ ഹൃദയത്തിലോ അതിനെ തിരഞ്ഞാൽ പലപ്പോഴും അത് കണ്ടുകിട്ടുകയില്ല. നിരാശപ്പെട്ടു പോകണ്ട, നമ്മൾ ആ ഭാഗമാണ് അവിടെ പറഞ്ഞത്. സന്തോഷത്തെ കുറിച്ച് പറയുന്ന 4-ാമത്തെ വാക്യം നോക്കുക. ആ വാക്യത്തിലും എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുമ്പോൾ അതെവിടെയാണ്? ഇൻ ക്രൈസ്റ്റ്, കർത്താവിലാണ്. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വികാരത്തിൽ തെരഞ്ഞു പോകും, നമ്മുടെ ഉള്ളിലേക്ക് തെരഞ്ഞു പോകും. അപ്പോൾ സത്യത്തിൽ സന്തോഷം കർത്താവിലാണ്. വിശ്വാസത്തെ കുറിച്ചും ഇതേ കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസം എവിടെയാണ്? വിശ്വാസം എന്ന് പറയുന്നത് നമ്മിലല്ല, മറിച്ച് ദൈവത്തിലാണ് വിശ്വാസം. കർത്താവ് ഒരിക്കലെ പറഞ്ഞല്ലോ, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. നോക്കുക, നമ്മിലല്ല ഈ കാര്യം തിരയേണ്ടത്, മറിച്ച് ദൈവത്തിലാണ്. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുന്ന ആ കാര്യം. ഓ, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോ നമ്മള് ആളുകൾ അവനിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന പല ഭാഗങ്ങളിലും they put their faith in him എന്നാണ് നമ്മൾ കാണുന്നത്. അവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിശ്വസിച്ചു എന്നല്ല, അവനിൽ വിശ്വസിച്ചു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ചില അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഗലീലയിലെ കാനാവിൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അവരുടെ വിശ്വാസം, ദേ പുട്ട് ദേർ ഫെയ്ത്ത് ഇൻ ഹിം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ വിശ്വാസത്തെ കുറിച്ച് അവർ വിശ്വസിച്ചു, പുരുഷാരോ അവനിൽ വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് അവരവരുടെ വിശ്വാസം അവനിൽ കണ്ടെത്തി, കർത്താവിൽ കണ്ടെത്തി, കർത്താവിൽ ആണ് ആ വിശ്വാസം എന്ന ഉള്ള നിലയിലാണ് ആ പദപ്രയോഗങ്ങളെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവര്, നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് എന്താണ്? ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ ആന്തരികമായ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ കർത്താവിലാണുള്ളത്, കർത്താവിലാണ്. ഈ കർത്താവിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാം പങ്കുകാരായി തീരുകയാണ്. ഇതൊരു വെളിപ്പാടായിട്ട് നമുക്ക് ലഭിച്ചാൽ നമ്മുടെയൊക്കെ സമാധാനമില്ലെന്നും എന്റെ സന്തോഷം പോയിപ്പോയെന്നും ഞാൻ വിശ്വാസമില്ലാത്ത ഒരു കൊച്ചു മനുഷ്യനാണെന്നും ഒക്കെയുള്ള നമ്മുടെ വിലാപം മാറിപ്പോകും. ഈ കാര്യങ്ങളെല്ലാം കർത്താവിലുണ്ട്, ഇൻ ക്രൈസ്റ്റ്. സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം എവിടെ തിരയണ്ട, നിന്റെ ഹൃദയത്തിൽ തിരയണ്ട, നിന്റെ വികാരങ്ങളിൽ നീ നോക്കണ്ട, മറിച്ച് കർത്താവിൽ അതുണ്ട്. സന്തോഷം കർത്താവിലുണ്ട്, വിശ്വാസം കർത്താവിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ട് ഈ കർത്താവിൽ, ഇതെല്ലാമുള്ള കർത്താവിൽ നീയും ഞാനും വസിക്കുമ്പോൾ, നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ നമുക്കിത് ഇതിന്റെ എല്ലാം പങ്കാളികളായി തീരാനായിട്ട് കഴിയും. നോക്കിയാ, നമ്മളൊരു ഒരു ഒരു കാറിലായിരിക്കും. ആ കാറിനകത്തായിരിക്കുമ്പോ ആ കാറ് കടന്നു പോകുന്ന വഴിയിലൂടെ എല്ലാം നമ്മളും സ്വാഭാവികമായിട്ട് അങ്ങ് പോവുകയാണ്. അല്ലാതെ നമ്മൾ കാറിനകത്തായിരുന്നു കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ തന്നെ അധ്വാനിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ അതൊരു ചെറിയ ഉദാഹരണമാണ്. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, പ്രിയപ്പെട്ടവര്, നമ്മള് ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന ഈ ആന്തരികമായ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ക്രിസ്തുവിലാണെന്നോ കണ്ടെത്തി നമ്മൾ സദാ ക്രിസ്തുവിൽ വസിക്കുന്നവരായിട്ട് ആയിത്തീർന്നാൽ നമുക്ക് എന്റെ സന്തോഷം പോയെന്നോ സമാധാനം പോയെന്നോ ഒക്കെയുള്ള നമ്മുടെ ഒത്തിരി വിലാപങ്ങള് ഇല്ലാതെയായിട്ട് നമുക്കതൊരു അത് മുന്നോട്ട് പോകും തോറും ക്രിസ്തുവിൽ വസിച്ച് കർത്താവിലായിരിക്കുന്ന ഒരവസ്ഥയും അങ്ങനെ ദിനംതോറും മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം. അപ്പോ നിങ്ങൾ ചോദിക്കും, അങ്ങനെ എപ്പോഴും ജീവിക്കാൻ ഒക്കോ, അങ്ങനെ എപ്പോഴും ജീവിക്കാൻ ഒക്കോ? പറഞ്ഞു ബ്രദർ പറഞ്ഞു വരുന്നത് ക്രിസ്തുവിൽ ഇതെല്ലാം ഉണ്ട്, ക്രിസ്തുവിൽ ഇതെല്ലാം ഉണ്ട്, ഇൻ ക്രൈസ്റ്റ്, കർത്താവിലാണ് ഇതെല്ലാം ആയിരിക്കുന്നത്. നമ്മൾ കർത്താവിലായിരുന്നാൽ മതി, നമ്മൾ ഇതിന്റെ എല്ലാം പങ്കാളികളാണ്, പങ്കുകാരാണ്. ഇത് ശരിയാണ്, പക്ഷേ ഇത് പലപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ട്രൂത്തായിട്ടേ പലപ്പോഴും പലരെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നുള്ളൂ, ഒരു വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമായിട്ടേ നിൽക്കുന്നുള്ളൂ. അതിനെ ഒരു ആത്മനിഷ്ഠമായ സബ്ജക്റ്റീവായ ഒരു റിയാലിറ്റി ആയിട്ട് മാറ്റുന്നിടത്താണ് ഈ കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിയലായി യഥാർത്ഥമായി മാറുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവര്, നമ്മൾ ഈ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷ സമാധാനം, ഈ കാര്യങ്ങൾ നമ്മൾ കർത്താവിലാണെങ്കിൽ, കർത്താവിൽ നമ്മൾ നിരന്തരം വസിക്കുമ്പോൾ ഈ കാര്യങ്ങളുടെ പങ്കുകാരായി നമ്മൾ തീരും. ആട്ടെ, കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്, എവിടെയാണ് കർത്താവ്? കർത്താവ് എവിടാ? കർത്താവിൽ വസിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു, കർത്താവിലാണ് പൂർണ്ണത. ഇൻ ഹിം ഓൾ ദ ഫുൾനെസ് ദൽ എന്ന് നമ്മൾ കണ്ടു. ശരി, കർത്താവിലാണ് സമാധാനം, ഓൾ ദ പീസ് ഇൻ ഹിം എന്ന് നമ്മൾ കണ്ടു. ഓൾ ദ ജോയ് ഇൻ ഹിം എന്ന് നമ്മൾ കണ്ടു. ഓൾ ഫെയ്ത്ത് ലുക്കിംഗ് അപ്പോൺ ഹിം, ദാറ്റ് ഈസ് ഫെയ്ത്ത് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് അവനിൽ വസിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ അവനെവിടാ, കർത്താവ് എവിടെയാ? കർത്താവ് എവിടെ ആയിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പരിചിതമായ ഒരു വാക്യം, നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു വാക്യം തന്നെ നമുക്ക് നോക്കാം. യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസി, പരിശുദ്ധൻ എന്ന നാമമുള്ളവനും നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയും ഉള്ളവരോടുകൂടെയും വസിക്കുന്നു. നോക്കുക, ഞാന് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമാണ്. ഞാന് ഉയരത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ഞാൻ മനസ്താപവും മനോവിനയും ഉള്ളവരോട് കൂടെയും വസിക്കുന്നു. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവം കർത്താവ് അല്ലെങ്കിൽ നമ്മള് നമ്മുടെ സകല പ്രതീക്ഷയും വെച്ചിരിക്കുന്ന ക്രിസ്തു രണ്ട് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് അവിടുന്ന് ഉന്നതനായിരിക്കുന്നു, അവിടുന്ന് സ്വർഗത്തിലാണ്. കർത്താവ് പറഞ്ഞു, ഞാന് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റാൽ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലും. പിതാവിന്റെ അടുക്കലേക്ക് ചെന്ന് പിതാവിനോട് ചോദിച്ച് ആ വാഗ്ദത്തം നിങ്ങൾക്ക് വാങ്ങിച്ച് അയച്ചു തരും എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരോട് കൂടെ ചില നാളുകൾ കഴിച്ചതിന് ശേഷം ഒലിവുമലയിൽ നിന്ന് സ്വർഗോന്നതങ്ങളിലേക്ക് കയറിപ്പോയി. അവര് കർത്താവ് കയറിപ്പോകുന്നത് കാണാനായിട്ട് മുകളിലേക്ക് നോക്കി നിന്നപ്പോ ഗലീല പുരുഷന്മാരെ നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്, അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ പോവുകയാണ് എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചു കൊടുത്തു. അപ്പൊ കർത്താവ് സ്വർഗത്തിലാണ്, പിതാവിന്റെ വലത്തുഭാഗത്താണ്, പിതാവിന്റെ വലത്തുഭാഗത്താണ്. സ്തേഫാനോസ് സ്തേഫാനോസ് രക്തസാക്ഷിയായി മരിക്കുമ്പോ സ്തേഫാനോസ് കണ്ട ദർശനത്തിൽ എന്താണ്, സ്വർഗത്തിന്റെ ഒരു ചിത്രമാണ്. ഓ, കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിന്ന് ഇരിക്കുന്നവനായിട്ട് നമ്മൾ കണ്ടിരുന്ന കർത്താവ് ഇതാ തന്റെ ശിഷ്യൻ സ്തേഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെടുന്ന ആ ചിത്രം ഒന്ന് കാണാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന പോലെ നമ്മൾ അവിടെ അങ്ങനെയാ കാണുന്നു. അങ്ങനെ കർത്താവിനെ അവിടെ കാണുന്നു. ഏതായാലും കർത്താവ് ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധനാണ്. കർത്താവിന്റെ ഒരു സ്ഥാനം അവിടെയാണ്. രണ്ടാമത്തെ സ്ഥാനമോ? രണ്ടാമത്തെ സ്ഥാനം മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെയാണ്. ആരാണ് ഈ മനസ്താപവും മനോവിനയവും ഉള്ളവർ? തീർച്ചയായിട്ടും തങ്ങളുടെ തങ്ങളുടെ സ്വയത്തെ മാറ്റിവെച്ച് കർത്താവിനായിട്ട് ഹൃദയം കൊടുത്ത് കർത്താവിനായിട്ട് ജീവിക്കാൻ ഒരുമ്പെടുന്ന എല്ലാവരും ഒരളവിൽ മനോവിനയമുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കർത്താവ് ഇപ്പോൾ എവിടെയുണ്ട്? നമ്മിലുണ്ട്, നമ്മിലുണ്ട്, നമ്മിലുണ്ട്. കർത്താവ് നമ്മിലുണ്ട്. കർത്താവ് ഒരേ സമയം തന്നെ രണ്ടിടത്താണുള്ളത്. സ്വർഗത്തിലാണ്, അവിടുന്ന് സ്വർഗോന്നതങ്ങളിൽ നിന്ന് ഓ രണ്ടാമത്തെ വരവിലെ കർത്താവ് ഭൂമിയിലേക്ക് വരും, അക്ഷരാർത്ഥത്തിൽ വരും. പക്ഷെ ഇന്ന് കർത്താവിന് മറ്റൊരു എക്സിസ്റ്റൻസ് ഉണ്ട്. ആ എക്സിസ്റ്റൻസ്, ആ അസ്തിത്വം എന്താണ്? അത് നമ്മുടെ ആത്മാവിലാണ്. നമ്മുടെ ആത്മാവിൽ കർത്താവുണ്ട്. കർത്താവ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവ് വാതുക്കളിൽ നിന്ന് മുട്ടുന്നു, ഞാൻ വാതുക്കളിൽ നിന്ന് മുട്ടുന്നു. അപ്പോ കർത്താവ് ഒരളവിൽ സ്വർഗോന്നതങ്ങളിലായിരിക്കുമ്പോ തന്നെ അതേ സമയം തന്നെ നമ്മിലുമുണ്ട്, നമ്മിലുമുണ്ട്. നമ്മിലുള്ള കർത്താവ് എവിടെയാണ്? നമ്മിൽ തന്നെ നമ്മൾ പറയുമ്പോ നമ്മിൽ ഒത്തിരി ഘടകങ്ങളുണ്ടല്ലോ. ഇതിൽ എവിടെയാണ് കർത്താവ് ആയിരിക്കുന്നത്? കർത്താവിന്റെ സ്ഥാനം എവിടെയാണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവം ഒരു തൃത്വമാണ്, അതുപോലെ തന്നെ മനുഷ്യനും ഒരു തൃത്വമാണ്. മനുഷ്യനിൽ എന്തെല്ലാമുണ്ട്? അവനിൽ ജഡമുണ്ട്, ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. മൂന്ന് കാര്യങ്ങൾ, ത്രീ ഇൻ വൺ എന്ന് പറയുന്നത് പോലെ മൂന്ന് കാര്യങ്ങൾ ഒന്നിൽ അടക്കം ചെയ്തവനാണ് മനുഷ്യൻ. ഈ മനുഷ്യനിൽ ക്രിസ്തു വസിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു എവിടെയാ വസിക്കുന്നത്? ക്രിസ്തു വസിക്കുന്നത് നമുക്കറിയാം, ദേഹത്തിലല്ല, ദേഹിയിലല്ല, മറിച്ച് ആത്മാവിലാണ്. കർത്താവ് തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ആ ശമര്യക്കാരിയായ സ്ത്രീയോട് പറയുമ്പോഴാണ് ആ രഹസ്യം കർത്താവ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ 23-ാമത്തെ വാക്യം ദൈവം ആത്മാവാകും, ദൈവം ആത്മാവാകും, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആണ് നമസ്കരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങളൊക്കെ പലപ്പോഴും നമ്മളങ്ങ് വായിച്ച് ഒത്തിരി നമുക്കങ്ങ് അറിയാം. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു, നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇതെല്ലാം നമ്മൾ അങ്ങ് വായിച്ച് നമുക്കിതിന്റെ ഒരു അർത്ഥം ഇപ്പൊ വേണ്ട പോലെ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ എന്താ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? ദൈവം ആത്മാവാകുന്നു, അല്ലെങ്കിൽ ക്രിസ്തു എന്താണ്? ക്രിസ്തു ആത്മാവാണ്. അവൻ എന്തായി തീർന്നു? അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി എന്ന് നമ്മളെ കൊരിന്ത്യരിൽ വായിക്കുന്നു. അങ്ങനെ ക്രിസ്തു ആത്മാവാണ്, അവിടുന്ന് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. അവനെ ആരാധിക്കുന്നവർ, അവനെ നമസ്കരിക്കുന്നവർ എവിടെയാണ്, എങ്ങോട്ടാണ് നോക്കേണ്ടത്? നോക്കേണ്ടത് സ്വന്തം ആത്മാവിലേക്കാണ്, സ്വന്തം ആത്മാവിലേക്കാണ് നോക്കേണ്ടത് എന്ന് നമ്മളിവിടെ കാണും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ ആ തുടർച്ച നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുതേ. നമ്മൾ പറഞ്ഞത് ക്രിസ്തീയ ജീവിതത്തിന്റെ ആന്തരികമായ സന്തോഷവും സമാധാനവും ഈ കാര്യങ്ങളും എല്ലാം ക്രിസ്തുവിലാണ്, ക്രിസ്തുവിലാണ് ഇതിന്റെ എല്ലാം പൂർണ്ണതയുള്ളത്. ഈ ക്രിസ്തുവിൽ തന്നെ നമ്മൾ വസിച്ചാൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല, നമുക്ക് പല കാര്യങ്ങളും നമ്മളെ യേശുകയില്ല, ഇതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് നമ്മൾ ക്രിസ്തു എവിടെയാ വസിക്കുന്നത് എന്ന് ചിന്തിച്ചു. ക്രിസ്തു വസിക്കുന്നത് മറ്റെങ്ങുമല്ല, നമ്മുടെ ആത്മാവിലാണ് വസിക്കുന്നത് എന്നും ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടെത്തി. ശരി, നമ്മുടെ ആത്മാവിൽ ക്രിസ്തു വസിക്കുന്നു. പക്ഷേ ആത്മാവിൽ ക്രിസ്തു വസിക്കുന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നുന്നില്ലല്ലോ, നമുക്ക് ചിലപ്പോൾ തോന്നുന്നില്ല. നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും ഒക്കെ പലപ്പോഴും കാട് കയറി പോവുകയാണ്, നമുക്കിത് ഒരു യാഥാർത്ഥ്യമായിട്ട് തോന്നുന്നില്ല. എന്താ പ്രശ്നം? പലരും, പല ക്രിസ്ത്യാനികളും അവരുടെ ദേഹിയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ദേഹം, ദേഹി, ആത്മാവ്, മൂന്ന് ഘടകങ്ങളാണ് ഉള്ളത്. അതിൽ ദേഹം, ജഡം എന്ന് പറയുന്നത് പലപ്പോഴും ഓ പാപത്തിനും പിശാചിനും ഇടം കൊടുക്കുന്നതാണ്, പ്രലോഭനങ്ങളിലേക്ക് തുറന്നു വെക്കപ്പെട്ടിട്ടുള്ള ഒരു വാതിന് പോലാണ് ജഡമായിരിക്കുന്നത്. അവിടെയല്ല കർത്താവ് വസിക്കുന്നു. രണ്ടാമത്, ദേഹി എന്ന് പറയുന്നത്, മനസ്സ് എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത്, അതാണ് ദേഹി എന്ന് നമുക്ക് വളരെ വേഗത്തിൽ അങ്ങ് പറയാം. ഈ ദേഹിയിൽ എന്തുണ്ട്? അവിടെ കണക്കുകൂട്ടലുകളുണ്ട്, ചിന്തകളുണ്ട്, അവിടെ അവിടെ പല വികാരങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നതും ഈ ദേഹിയിലാണ്. ആ ദേഹിയില് ആണ് നമ്മൾ സന്തോഷവും സമാധാനവും ഒക്കെ പലപ്പോഴും തിരയുന്നത്. എന്നാൽ ഈ ദേഹിയുടെ ഉള്ളിൽ എന്തുണ്ട്? ആത്മാവുണ്ട്, നമ്മുടെ ആത്മാവുണ്ട്. നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നപ്പോ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ജനനം നമ്മളെ സ്പർശിച്ച് നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. വീണ്ടും ജനിച്ചത് എവിടെയാണ്? നമ്മുടെ ആത്മാവാണ് വീണ്ടും ജനിച്ചത്. ഓ, ആദാം തെറ്റുകാരനായി തീർന്നപ്പോൾ മരിച്ച് ആ നിലയിൽ ഒരു ഡെഡായ ഒരു സ്പിരിറ്റുമായാണ് ആദാമ്യകുലത്തിലുള്ളവരൊക്കെയും അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഇവിടെ ഇതാ സ്വർഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദയം അവനെ സ്പർശിച്ച് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ എന്ത് ചെയ്യുന്നു? ഉണർത്തുന്നു, റിവൈവ് ചെയ്യുന്നു. നമ്മുടെ ആത്മാവിൽ ഒരു ഉണർത്തൽ ഉണ്ടാകും. ഈ ആത്മാവിലുള്ള ഉണർത്തലിൽ പരിശുദ്ധാത്മാവ് വന്ന്, കർത്താവ് വന്ന് അവിടെ വസിക്കുന്നു. ഈ വസിക്കുന്ന കർത്താവിനെ നമ്മള് നമ്മുടെ ആത്മാവിലേക്ക് തിരിഞ്ഞ് ആരാധിക്കുകയും നോക്കുകയും കർത്താവിനെ കാണുകയും കർത്താവിൽ സന്തോഷിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും വേണം. ഈ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്നാ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കതൊരു നമ്മൾ നമ്മുടെ വികാരങ്ങളിലും നമ്മുടെ ചിന്തകളിലുമാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമ്മുടെ ദേഹിയിലാണ് നമ്മളെ ജീവിച്ചു പോകുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നു, ചിലത് കണക്ക് കൂട്ടുന്നു, ചിലത് ചിന്തിക്കുന്നു, ചിലത് ഫീൽ ചെയ്യുന്നു. ഇതൊക്കെയും നമ്മളൊരു ദേഹീയമയരായ മനുഷ്യരായിട്ടാണ് പലപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെ ജീവിക്കുമ്പോ ജീവിച്ചു പോകാനായിട്ട്
അല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിച്ചു പോയാൽ നമുക്ക് ഈ പറഞ്ഞ ക്രിസ്തുവിലുള്ള സന്തോഷവും സമാധാനവും ക്രിസ്തുവിലുള്ള വിശ്വാസവും നമുക്ക് സ്ഥിരമായി നിലനിർത്താൻ കഴിയാതെ പോകും. നമ്മളൊരു നല്ല മീറ്റിംഗിന് വന്നു, നല്ല മീറ്റിംഗിന് വന്നു, നമ്മുടെ വികാരങ്ങളെ ഒത്തിരി ഉണർത്തുന്ന നല്ല പാട്ടൊക്കെ കേൾക്കുന്നു, ഉടനെ നമുക്കൊരു ഒരു സന്തോഷമുണ്ട്. ഓ നല്ല നല്ല സന്തോഷകരമായ സഹോദരന്മാരെല്ലാം കൂടെ ചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ചിരിച്ച് പല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. പക്ഷെ ഈ സമാധാനവും സന്തോഷവും ഇല്ല, ഇത് കഴിഞ്ഞിട്ട് വേറൊരു സാഹചര്യത്തിലേക്ക് ചെല്ലുമ്പം വീട്ടിൽ ചെന്നു, വീട്ടിൽ ചെന്നപ്പോഴും ആ ജീവിത പങ്കാളി പഴയ ജീവിത പങ്കാളി തന്നെയാണ്, സാഹചര്യങ്ങൾ പഴയത് തന്നെയാണ്. ഉടനെ നമ്മുടെ സന്തോഷം പോയി അല്ലെ, നമ്മുടെ സമാധാനം പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഓ മീറ്റിംഗിലുണ്ടായ ഉണർത്തലാകട്ടെ, സഹോദരന്മാരുടെ കൂട്ടായ്മയിലുണ്ടായ ആ സന്തോഷമാകട്ടെ, അതൊക്കെയും നമ്മൾ ഒരു വികാരത്തിന്റെ തലത്തിൽ ദേഹിയുടെ തലത്തിൽ മാത്രം അനുഭവിച്ചു പോവുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ കാണും. പ്രിയപ്പെട്ടവര്, ദൈവം നമ്മളെ കുറിച്ച് അതിനേക്കാൾ അപ്പുറമായ ഒരു കാര്യമാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് വേണം, നമ്മുടെ ദേഹിയിൽ നിന്ന് നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ ആയിത്തീരണം. കാരണം ആത്മാവിലാണ് കർത്താവിന്റെ സാന്നിധ്യമുള്ള. ഈ കാര്യം എങ്ങനെ നമുക്ക് കഴിയും? ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടും വളരെ ആഴത്തിലും ചിന്തിച്ച ആളാണ് അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളും, പ്രത്യേകിച്ച് റോമർ കെഞ്ചിയ ലേഖനവും ഒരളവിൽ വളരെ ദുർഗ്രഹമായിരിക്കുന്നത്, ഒറ്റ വായനയ്ക്ക് മനസ്സിലാകാത്തതുപോലെ നമുക്ക് തോന്നുന്നു. എന്നാൽ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് ഗൗരവമായിട്ട് ക്രിസ്തീയ ജീവിതം എടുത്തിട്ടുള്ള ഒരാൾ റോമർ കെഞ്ചിയ ലേഖനം സത്യത്തിൽ 6, 7, 8 അധ്യായങ്ങൾ വീണ്ടും 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 വായിക്കും. ഒരിക്കലും ഫാക്ടറെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിന്റെ ഒത്തിരി നാൾ കൊണ്ടു നടന്ന ബൈബിൾ അങ്ങ് പഴയതായപ്പം ബ്രദറ് ഇപ്പം പഴയ ബൈബിളൊക്കെ മറിക്കാൻ വലിയ പാടാ, ഈ ഇതിന്റെ പുറങ്ങളെല്ലാം തമ്മിൽ ഒട്ടിയിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് മറിക്കാനൊക്കെയാണ്. അപ്പൊ ബ്രദർ വിചാരിച്ചു ഒരു പുതിയ ബൈബിൾ വായിക്കാം, പുതിയ ബൈബിൾ ആകുമ്പോൾ വേഗത്തെ മറിക്കാം. അപ്പൊ പഴയ ബൈബിള് മാറ്റി വെച്ച് പുതിയ ബൈബിൾ എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ബ്രദർ സാധാരണ പറയാറുള്ളത് പോലെ ഏത് കാര്യത്തിൽ നിന്നും നമ്മളൊരു പാഠം പഠിക്കണം. എന്റെ പഴയ ബൈബിള് ഞാൻ മാറ്റി വെക്കുന്നു. ശരി, ഈ പഴയ ബൈബിളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു പാഠം പഠിക്കാനുണ്ടോ? പഴയ ബൈബിളിൽ നിന്ന് പാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്നാണ് നമ്മൾ എല്ലാ പാഠങ്ങളും പഠിക്കുന്നത്. പക്ഷെ എന്റെ ഈ ബൈബിൾ അങ്ങ് പഴകി ദ്രവിച്ചു പോയി, ഇതിന്റെ അകത്ത് ഇതൊന്ന് മറിച്ചു നോക്കാം, എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും എനിക്കൊരു വെളിച്ചം കിട്ടുമോ എന്ന് നോക്കി അദ്ദേഹം മറിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു വെളിച്ചം കിട്ടി. റോമർ കെഴുതിയ ലേഖനം 5, 6, 7 അധ്യായങ്ങളുള്ള പുറങ്ങളാണ് ഏറ്റവും കൂടുതൽ അഴുക്കായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അഴുക്ക് വരണ്ടിരിക്കുന്നത് റോമർ കെഴുതിയ ലേഖനം 5, 6, 7 അധ്യായങ്ങൾ അടങ്ങുന്ന പേജുകളാണ്. മറ്റു പേജുകളൊക്കെ ആ സങ്കീർത്തനമൊക്കെ വന്ന വാങ്ങിച്ച കാലത്തെ പോലെ പുത്തൻ പോലെ ഇരിക്കുന്നു. ഓ നെഹമ്യാവിന്റെ പുസ്തകത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോ റോമർ കെഴുതിയ ലേഖനം 5, 6, 7 അധ്യായത്തിന് മാത്രം ഇത്രയും കറ പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം കൂടെ കൂടെ ആ പേജുകളിലേക്ക് വിരല് കൊണ്ടുപോയി ആ മറിച്ചു നോക്കി തുപ്പല് തൊട്ട് മറിച്ചു ഒക്കെ അതങ്ങ് കൂടുതൽ അങ്ങ് കറുത്തുപോയി. സൗരസന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം പറഞ്ഞത് ഗൗരവമായിട്ട് ക്രിസ്തീയ ജീവിതത്തെ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റോമർ കെഴുതിയ ലേഖനം 5, 6, 7 അധ്യായങ്ങളിലേക്ക് കൂടെ കൂടെ തിരിയാതെ നമുക്ക് മാർഗമില്ല. കാരണം അവിടെയാണ് ഈ ആന്തരികമായ ക്രിസ്തീയ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പലതും പൗലോസ് എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട പാഠം ഏതാ? സൗരിമാരെ, പലർക്കും സങ്കീർത്തനങ്ങളൊക്കെയാ. ആ ഞാൻ വിളിച്ചപേക്ഷിച്ചോ, എനിക്ക് ഇത്രമല്ല, ഈ പല കാര്യങ്ങളുണ്ട്, പല ഞാൻ ഇതിനൊന്നും തുച്ഛീകരിച്ച് പറയുന്നില്ല. പക്ഷേ നമ്മൾ കാര്യങ്ങൾ നമുക്കിങ്ങനെ പോയാൽ പോരാ, എനിക്ക് ഇതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കെല്ലാം കടക്കണം എന്നൊരു ഗൗരവബോധത്തോടെ നമ്മൾ ഈ പുസ്തകം എടുത്തുകൊണ്ട് പോയാ, ഈ പുസ്തകം എടുത്തുകൊണ്ട് പോയിട്ട് നമ്മളൊരു തട്ടിപ്പുകാരനായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല, നമ്മൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഗൗരവമുള്ള ആളുകളാണ്, സീരിയസ് ആയിട്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. അപ്പോഴുണ്ട് കർത്താവ് പറയുന്നു, കർത്താവിൽ സന്തോഷമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സന്തോഷമില്ല, ഇതെവിടാ കിടക്കുന്നത്, ഇതൊന്നും അറിയണമല്ലോ. സൗര താക്കോല് നമ്മൾ എവിടെയാ? താക്കോല് വെച്ചിടത്താണ് നമ്മൾ തിരയേണ്ടത്. താക്കോല് അലമാരി വെച്ചിട്ടുണ്ട്, നീ കുഷന്റെ അടിയിൽ പോയി തിരഞ്ഞാൽ എന്ത് കാണുകയില്ല, താക്കോല് കാണുകയില്ല. നീ ആ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് തന്നെ പോകണം. ഞാൻ പറഞ്ഞു വന്നത് റോമർ കെഴുതിയ ലേഖനം 8 അധ്യായത്തിലെ
ഇതിന്റെ ഒരു താക്കോൽ നമുക്ക് കാണാനായിട്ട് കഴിയും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ദ മൈൻഡ് സെറ്റ് ഓൺ ദ ഫ്ലഷ് ഈസ് ഡെത്ത്, ബട്ട് ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കുക നോക്കുക, ആത്മാവിന്റെ ചിന്ത. ഇത് മലയാളത്തിൽ നിന്നുള്ളതിനേക്കാളും വ്യത്യാസമായിട്ടാണ്, അല്പം വ്യത്യാസമാണ്. മനസ്സ് അല്ലെങ്കിൽ ദേഹി നീ നിന്റെ ജഡത്തിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് മരണമാണ് നിനക്ക് തരുന്നത്. അതേസമയം നീ നിന്റെ മനസ്സ് അല്ലെങ്കിൽ ദേഹി, നിന്റെ ചിന്തകൾ, നിന്റെ വികാരങ്ങൾ ഇതിനെ ആത്മാവിൽ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ ജീവനും സമാധാനവുമാണുള്ളത്. നോക്കുക, നമ്മുടെ മുമ്പിൽ ഒരു സാധ്യത തുറന്നു കിടക്കുകയാണ്. എന്താണ് ഇവിടെ? നമ്മൾ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദേഹിയിൽ ജീവിക്കുന്ന ആളുകളാണ്. ചിന്തയിലും കണക്കുകൂട്ടലുകളിലും വികാരങ്ങളിലും ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ പുറത്ത് ഏതുണ്ട്? ദേഹമുണ്ട്, ജഡമുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ആത്മാവുണ്ട്. ഒരു വൃത്തം വരച്ചാൽ വൃത്തത്തിനുള്ളിൽ മറ്റൊരു വൃത്തം, അതിനുള്ളിൽ മറ്റൊരു വൃത്തം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആന്തരികമായ ആ വൃത്തത്തിലാണ് ആത്മാവുള്ളത്. അതിന്റെ നടുക്കുള്ള വൃത്തമാണ് ദേഹിയായിരിക്കുന്നത്. ഏറ്റവും പുറത്തെ വൃത്തമാണ് ആ ദേഹമായിരിക്കുന്നത്. ഇവിടെ പറയുന്നു, നിന്റെ ഇടയ്ക്കുള്ള ആ ദേഹിയുണ്ടല്ലോ, ചിന്തയുണ്ടല്ലോ, നിന്റെ മൈൻഡ് ഉണ്ടല്ലോ, അതിനെ നിനക്ക് ഒന്നുകിൽ പുറത്തുള്ള ജഡത്തിൽ വെക്കാം, അല്ലെങ്കിൽ നിനക്കുള്ളിലുള്ള ആത്മാവിൽ വെക്കാം. നിനക്ക് പുറത്തുള്ള ജഡത്തിൽ വെച്ചാൽ അവിടെ എന്തേ ഉള്ളൂ? അവിടെ മരണമേ ഉള്ളൂ, അവിടെ നിരാശയേ ഉള്ളൂ, അവിടെ അസമാധാനമേ ഉള്ളൂ, അവിടെ അസന്തുഷ്ടിയേ ഉള്ളൂ, അവിടെ അവിശ്വാസമേ ഉള്ളൂ. എന്നാൽ നീ നിന്റെ ഈ മനസ്സിനെ, ഈ ദേഹിയെ നിന്റെ ഉള്ളിലുള്ള ആത്മാവിലേക്ക് വെച്ചാൽ, ആത്മാവിൽ വെച്ചാൽ അവിടെ ഉണ്ടുണ്ട്, അവിടെ സമാധാനമുണ്ട്, ജീവനുണ്ട്. ഹാ, ഇതാണ് അതിന്റെ താക്കോൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങിയോ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മനസ്സിനെ നമ്മൾ പലപ്പോഴും, നമ്മുടെ വികാരങ്ങളെ പലപ്പോഴും നമ്മൾ ജഡത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ കാണും. ഒരാളെ പെട്ടെന്ന് കാണും, ആ ആള് ദൈവനാമത്തിന് വളരെ വളരെ ദുഷിപ്പുണ്ടാക്കിയ ഒരാളാണ്, എങ്കിലും സന്തോഷമായിട്ട് അദ്ദേഹം പോകുന്നതൊക്കെ കാണുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ഒരു ഇരുള് പോലെ, എന്തോ ഒരു കാര്യം പോലെ വരികയാണ്. നമ്മുടെ ഒരു സന്തോഷം എന്തോ കുറഞ്ഞതുപോലെ. എന്താ കാര്യം? ഈ ആളിനെ കാണുമ്പോ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സ് എന്തിലേക്കാ വെക്കുന്നത്? നമ്മൾ ആ ജഡത്തിലേക്കാ വെക്കുന്നത്. കണ്ടോ, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റേത് ചെയ്തു, അതിനെ തുടർന്ന് ഇങ്ങനെ ചിന്തിച്ച് ഈ മനസ്സ് ജഡത്തിൽ വെക്കുമ്പോൾ ഓ അവിടെ കുറ്റപ്പെടുത്തലും, അതിനെ തുടർന്ന് നിരാശയും, അസന്തുഷ്ടിയും, അവിശ്വാസവും, ദേഷ്യവും, പകയും, കയ്പും, എല്ലാ കാര്യങ്ങളുമേ കാണുകയുള്ളൂ. ഇവിടെ പൗലോസ് പറയുന്നത് അവിടെ മരണമാവുള്ളത്. ജഡത്തിലാണ് നീ നിന്റെ മനസ്സ് വെക്കുന്നതെങ്കിൽ അവിടെ മരണമേ ഉള്ളൂ, മരണമേ ഉള്ളൂ. എന്നാൽ നിനക്ക് വേറൊരു സാധ്യതയുണ്ട്, സഹോദര സഹോദരി, നിനക്ക് വേറൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു രംഗം വരുമ്പോ, അല്ലെങ്കിൽ നിന്റെ മനസ്സ് വഴിവിട്ട് ജഡത്തിലേക്ക് പോയി, അങ്ങനെ പകയും കയ്പും ഒക്കെ താലോലിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാം? നിനക്ക് ബോധപൂർവം നിന്റെ മനസ്സിനെ നിന്റെ ആത്മാവിലേക്ക് തിരിക്കാനായിട്ട് കഴിയും. ആത്മാവിലേക്ക് തിരിയുമ്പോൾ അവിടെ ക്രിസ്തുവുണ്ട്, അവിടെ ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിലേക്ക് നിന്റെ മനസ്സിനെ വെക്കുമ്പോൾ അവിടെ എന്തുണ്ട്? സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പൂർണ്ണതയുണ്ട്. ഇൻ ക്രൈസ്റ്റ്, കർത്താവിലേക്ക് തിരിയുക. ഇത് നമ്മൾ ബോധപൂർവം ചെയ്യാനായിട്ട് ഉത്സാഹിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും. ഇന്ന് സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ശരാശരി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് ജഡത്തിലേക്ക് പോകാനായി എളുപ്പം. കാര്യം വർഷങ്ങളായിട്ട് അവർ ശീലിച്ചത് ആ നിലയിലാണ്. ഒരു കാര്യം കാണുന്നു, ഉടനെ അതിനെ തുടർന്ന് കുറ്റപ്പെടുത്തലുകളും കണക്കൂട്ടലുകളും മുൻവിധികളും ഒക്കെ കാര്യങ്ങൾ ജഡത്തിലേക്ക് വെക്കുന്നു. ജഡത്തിലേക്ക് വെച്ചാൽ അവിടെ എന്തേ ഉള്ളൂ? അവിടെ മരണമേ ഉള്ളൂ. നിന്റെ സമാധാനം പോയി, ഇത് നീ നിന്റെ മനസ്സിനെ ജഡത്തി വെച്ചേച്ച് നീ പറയുക, അയ്യോ എനിക്ക് സമാധാനവും ഇല്ല, എനിക്ക് സന്തോഷവും ഇല്ല, നിങ്ങളെല്ലാം കൂടെ അല്ലയോ പറഞ്ഞേ കർത്താവിനെ സ്വീകരിച്ച ഉടനെ സന്തോഷവും സമാധാനവും ഉണ്ടെന്ന്, എന്നിട്ട് എനിക്ക് സന്തോഷം എന്ത് ചെയ്യും, സമാധാനം എന്ത് ചെയ്യും, നമ്മൾ കുറ്റക്കാരായ പോലെ. സഹോദര കുഴപ്പം നിന്റേതാ, നീ എന്താ ചെയ്യുന്നത്? നീ നിന്റെ നിന്റെ മനസ്സിനെ നിന്റെ ചിന്തയെ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ് എന്നാണ് നമ്മൾ ഇവിടെ കാണും. നീ ബോധപൂർവം അങ്ങനെ വഴിവിട്ട് പോകാൻ തുടങ്ങുന്ന നിന്റെ മനസ്സിനെ നീ എന്ത് ചെയ്യണം, ആത്മാവിലേക്ക് വെക്കണം, ആത്മാവിലേക്ക് വെക്കണം. അവിടെ എന്തുണ്ട്? കർത്താവിന്റെ സാന്നിധ്യമുണ്ട്, ക്രിസ്തുവുണ്ട്. അങ്ങനെ നമ്മൾ തിരിക്കുമ്പോൾ വി ആർ ഡെല്ലിങ് ഇൻ ക്രൈസ്റ്റ്, കർത്താവിലാണ് ആയിരിക്കുന്നത്. അപ്പോ നിങ്ങൾ പറയും സഹോദരായി പറഞ്ഞു 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 വന്ന ബ്രദർ എന്തോ ഒരു നമ്മളെന്തോ ഒരു നമ്മുടെ ഒരു പ്രവർത്തനം നമ്മുടെ ഒരു അങ്ങനെ ഒരു കാര്യമാണോ ഈ പറഞ്ഞു വരുന്നത്? അതെ, ഒരളവിൽ ഒരളവിൽ ക്രിസ്ത്യ ജീവിതത്തെ ഗൗരവമായിട്ട് എടുത്ത ഒരാൾ അയാൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്താണ്? അയാളുടെ മനസ്സ് ജഡത്തിലേക്ക് അലഞ്ഞു പോകുമോ എന്നുള്ളതാണ് അയാൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. നമ്മളിപ്പം ചില സഹോദരന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവര് പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് അങ്ങ് മൗനമായി പോവുക. ഈ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് കേട്ടില്ലേ, എന്തോ ആന്തരികമായിട്ടൊരു കാര്യം നടക്കുക. മനസ്സെങ്ങോട്ടോ പോകാൻ തുടങ്ങിയ ഒരു മനസ്സിനെ അവർ ആത്മാവിലേക്ക് വെക്കുന്ന ഒരു സമയമായിരിക്കാം അത്. പോട്ടെ, നമുക്ക് സമയമില്ലല്ലോ. ഇതൊത്തിരി ആന്തരികമായ കാര്യങ്ങളാണ്. ഇവിടെ കേൾക്കുന്ന എല്ലാവർക്കും, 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും ഒരുപോലെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും ക്രിസ്ത്യ ജീവിതത്തെ ഗൗരവമായി അന്വേഷിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിന്റെ ആന്തരിക യാഥാർത്ഥ്യത്തിലേക്ക് കടക്കണം. പക്ഷേ നമുക്കിതിനെ എങ്ങനെയാണ് നമ്മുടെ ആത്മാവിലേക്ക് നമുക്ക് തിരിയാനായിട്ട് കഴിയുന്നത്? തിരിയുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു മനോഹരമായ വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. യെശയ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം, ഏറ്റവും ചെറിയൊരു അധ്യായം യെശയ്യാവിന്റെ പുസ്തകം ത്തിലെ ഏറ്റവും ചെറിയ അധ്യായം 12-ാം അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ആ 12-ാം അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വളരെ വിലപ്പെട്ട വാക്യങ്ങളാണ്. അവിടെ ഇതാ യെശയ്യാവിന്റെ പുസ്തകം 12:2-6 വരെയുള്ള വാക്യങ്ങൾ ഇതാ: ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കുകൊണ്ട് അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കുന്നതുകൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും അങ്ങനെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്താ നമുക്ക് നമ്മൾ ചിന്തിച്ചു വന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വാക്യങ്ങളൊന്ന് നോക്കാം. 12:2 വാക്യം ഇതാ: ദൈവം എന്റെ രക്ഷ. ഓ, നമ്മുടെ മനസ്സും നമ്മുടെ ദേഹിയും തെറ്റായ കാര്യങ്ങളിലേക്ക് നിരാശപ്പെടുത്തുന്നതും സന്തോഷം പോയിപ്പോകുന്നതും അസമാധാനം കൊണ്ടുവരുന്നതുമായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുമ്പം നമുക്ക് എന്ത് വേണം? നമുക്കൊരു രക്ഷ വേണം. ആ രക്ഷ എവിടാ? രക്ഷ ഇതാ: ദൈവം എന്റെ രക്ഷ. നമുക്ക് പലപ്പോഴും നമ്മുടെ ചിന്തകൾ ജഡത്തിലേക്ക് പോയി നമ്മുടെ ബലം കുറയുമ്പം നമുക്ക് ബലം വേണം. ആ ബലം എവിടാ? യഹോവയായ യാഹ് എന്റെ ബലം. പലപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ജഡത്തിലേക്ക് പോയി നമ്മുടെ സന്തോഷവും പോയി നമ്മുടെ പാട്ടും പോയി ഒന്നുമില്ലാതെ നമ്മൾ ഒരുമാതിരി ചിലപ്പോ ചില സഹോദരന്മാരോട് ചോദിക്കും, ബ്രദറെ എങ്ങനുണ്ട്? ഓ, എന്തോ പറയാനാ ബ്രദറെ, എന്തോ പറയാനാ, ഇങ്ങനൊക്കെ അങ്ങ് പോകുന്നു, ഇങ്ങനൊക്കെ അങ്ങ് പോകുന്നു. ചില ആളുകൾ വല്ലച്ചാതിയിലും ഇങ്ങനെ അങ്ങ് പോകുന്നു. വല്ലച്ചാതിയിലും ഇങ്ങനെ അങ്ങ് പോകാനല്ല സഹോദര സഹോദരി നമ്മളെ വിളിച്ചേക്കുന്നത്. നമ്മൾ എപ്പോഴും ഇവിടെ ഇതാ ഈ പറയുന്ന പോലെ എന്റെ രക്ഷ, എന്റെ ബലം, എന്റെ ഗീതം. അപ്പോ പക്ഷെ നമുക്കിതൊട്ട് പ്രായോഗികമായിട്ട് വരുന്നുമില്ല. ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മൾ പ്രായോഗികമായ രംഗത്ത് നമ്മുടെ ഹൃദയം, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ ജഡത്തിലേക്ക് പോയി. ജഡത്തിലേക്ക് പോയാൽ അവിടെ രക്ഷയില്ല, അവിടെ ബലമില്ല, അവിടെ സന്തോഷമില്ല, അവിടെ പാട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് സന്തോഷവും ബലവും രക്ഷയും പാട്ടും വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? ഞാൻ ഭയപ്പെടാതെ ദൈവത്തിലെ ആശ്രയിക്കും, എന്നിട്ട് സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. നമുക്കിതാ വേണ്ടത്. നമുക്കെന്ത് വേണം? നമുക്ക് രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരണം. അതെങ്ങനെ? സന്തോഷത്തോടെ കോരണം. അതിനെന്താ മാർഗം? അതിന്റെ മാർഗമാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്: അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ തിരിയാൽ നമ്മള് ഹൃദയത്തിലെപ്പോഴും ഈ നിലയിൽ ഓ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു മനോഭാവം, കർത്താവെ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഇപ്പോ ആത്മാവിലേക്ക് വെക്കുക. കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ എന്തുണ്ട്? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ അവിടെ രക്ഷയുണ്ട്, അവിടെ ബലമുണ്ട്, അവിടെ ഗീതമുണ്ട്, ഓ അവിടെ സന്തോഷമുണ്ട്. നമുക്ക് നമ്മുടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും എന്നുള്ളതിനെ, നമ്മുടെ ആത്മാവിന്റെ സന്തോഷത്തിൽ നിന്ന് നമ്മൾ വെള്ളം കോരും എന്ന് നമുക്ക് കാണാം. അങ്ങനെ അങ്ങോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ തിരിയാനായിട്ടുള്ള മാർഗമാണ് ഇവിടെ കാണുന്നത്. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പി. നമ്മൾ മുമ്പേ പറഞ്ഞ വാക്യം സങ്കീർത്തനത്തിലുണ്ട്, കർത്താവിനെ വിളിച്ചപേക്ഷിപ്പി എന്ന് പറഞ്ഞു. ഞാൻ സഹോദരിമാര് വാക്യം വളരെ പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ എനിക്കും വളരെ പ്രിയപ്പെട്ട വാക്യമാണ്. നമുക്ക് അത് സങ്കീർത്തനങ്ങളിലാണ് കാണുന്നത്. സങ്കീർത്തനം 88:9 9 ഹോവേ, ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുകയും ചെയ്യും. ഈ വാക്യങ്ങളൊക്കെ നമുക്കൊരു ബാഹ്യമായ രീതിയിൽ കാണാം. ഞാൻ ദിവസം പ്രതി നിന്നെ വിളിച്ചപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ചടങ്ങ് പോലെ, ഓ ദൈവമേ, അല്ലെങ്കിൽ ഒരു ചടങ്ങ് പോലെ സ്തോത്രം എന്ന് പറയുന്നതാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞാന് സ്തോത്രം മാമച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരാളെ എനിക്കറിയാമായിരുന്നു. അദ്ദേഹം എപ്പോഴും സ്തോത്രം എന്ന് കുറച്ച് പറയാം. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങളൊക്കെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ വേണ്ടി, മറ്റു മാമച്ചനിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹത്തെ സ്തോത്രം മാമച്ചൻ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്തോത്രം. അദ്ദേഹം കസേരയിൽ ഇരിക്കുമ്പോ സ്തോത്രം, ഉണ്ണിക്കുമ്പോ സ്തോത്രം, പോകുമ്പോ സ്തോത്രം, എല്ലാം നല്ലതാണ്. ഞാനത് അത് നല്ലതാണെങ്കിൽ നല്ലതാണ്, മറിച്ച് അതൊരു ചടങ്ങ് പോലോ മറ്റോ ആണെങ്കിൽ അതിന് വലിയ അർത്ഥമില്ല. ഞാൻ ദിവസം പ്രതി നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുകയും ചെയ്യും. ഇതിനെ ഒരു ചടങ്ങ് പോലെ, രാവിലെ 6 മണിയായാൽ പായിട്ട് എല്ലാവരും അത് രാവിലെ തിരുസന്നിധി പാടിക്കോണം, അത് കഴിഞ്ഞ് ബൈബിളിലെ ഒരു അധ്യായം വായിക്കോണം, അത് കഴിഞ്ഞ് പഠിച്ചു വെച്ചേക്കുന്ന ചില വാക്കുകൾ, ഒരു കുടുംബ പ്രാർത്ഥന നടത്തി, ഞാൻ രാവിലെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, പിന്നെ എങ്ങോട്ടാ പോകുന്നത്? പിന്നെ പൈസ ഉണ്ടാക്കുന്ന മാർഗവും അയൽക്കാരന്റെ അതൊരു മാന്ത കാര്യവും ഒക്കെ ആയിട്ട് അങ്ങ് നടക്കുക. ഞാൻ വിളിച്ചപേക്ഷിച്ചു. ഇതൊരു ബാഹ്യമായ ശക്തിയാണ്, ഇതല്ല. ഈ ബാഹ്യമായ ശക്തി അങ്ങനെ ഉള്ളതുകൊണ്ട് ഈ വാക്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ നമ്മുടേതായിട്ട് എടുക്കാറില്ല. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? ദിവസം പ്രതി ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഗൗരവമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ദിവസം പ്രതി, ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം കർത്താവിനെ വിളിച്ചപേക്ഷിക്കേണ്ടതുണ്ട്. വിളിച്ചപേക്ഷിക്കുന്നത് ഏതിനു വേണ്ടിയാ? വിളിച്ചപേക്ഷിക്കുന്നത് കർത്താവേ, കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ആത്മാവിലേക്ക് തിരിയുന്ന അതിനു വേണ്ടിയാണ് നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. ഓ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് ഉത്തരം നൽകാം എന്നാണ് നമ്മളിവിടെ കാണുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 12:2-6 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് എന്താ? നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായിട്ടെടുത്ത് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഇതിന്റെ ബൈബിള് നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ യാഥാർത്ഥ്യങ്ങളും നമുക്ക് കയ്യാളം. ഈയിടെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഒരാള് പറഞ്ഞു, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു. ഇതൊന്നും വക്കമില്ല. ഒരു സഹോദരൻ സഭ വിട്ടു പോകാൻ നേരത്ത് പോയ ഒരു സഹോദരൻ പറഞ്ഞത്രേ, മറ്റൊരു സഹോദരനെ, നമ്മുടെ സഭയിലുള്ള ഒരു സഹോദരനെ വിളിച്ച് പറഞ്ഞു, സഹോദരൻ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതൊന്നും വർക്കബിളല്ല. അത് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ നിരാശയല്ല ഉണ്ടായത്. ഞാൻ വിചാരിച്ചു ഇത് വർക്കബിൾ ആണെന്ന് ഈ കാലഘട്ടത്തിൽ കാണിച്ചു കൊടുക്കണം. ഇത് കൈയുയർത്തി മേശപ്പുറത്ത് ഇടിച്ചുകൊണ്ടാണോ ഞാൻ കാണിച്ചു കൊടുക്കുന്നത്? അല്ല അല്ല അല്ല, മറിച്ച് ഇതിന്റെ അകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ഇതിലൂടെ ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കം, പക്ഷെ ചിലർക്കെങ്കിലും കണ്ടെത്താനൊക്കും. ഇതിന്റെ അകത്തൊരു യാഥാർത്ഥ്യമുണ്ട്, ഇത് വർക്കബിൾ ആണ്, ഇത് സാധ്യതയുള്ളതാണ്, ഇത് കേവലം ഒരു സിദ്ധാന്തമല്ല, ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാനൊക്കും. എങ്ങനെ എങ്ങനെ? ഓ, നമ്മളെ ഒരു രണ്ടു തരം ജീവികളായിട്ടാ ദൈവം പലപ്പോഴും സൃഷ്ടിച്ചേക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ ദൈവദൂതന്മാരെ ഓർത്ത് ചിലപ്പോൾ അസൂയപ്പെടാറുണ്ട്. സഹോദരൻ അസൂയൊന്നും ഇല്ലെന്നായിരുന്നല്ലോ ഞങ്ങൾ വിചാരിച്ചത്, കഷണ്ടി മാത്രമേ ഉള്ളൂ എന്നായിരുന്നല്ലോ വിചാരിച്ചത്, അസൂയമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് എനിക്കത് കേൾക്കാം. ഞാൻ ഒരു പ്രത്യേക അർത്ഥത്തിലാണ് പറയുന്നത്. ദൂതന്മാർക്ക് എന്തുണ്ട്? അവര് സ്പിരിച്വൽ ബീയിങ്സ് ആണ്, ആത്മജീവികളാണ്. ആത്മജീവികളാകുമ്പോൾ അവർക്ക് എന്തില്ല? അവർക്ക് തെറ്റിലേക്ക് പോകാൻ ഒക്കുകയില്ല, തെറ്റിലേക്ക് പോകാൻ ഒരളവിന് പറ്റുകയില്ല. ഞാന് നമ്മുടെ ലൂസിഫറിന്റെയും ആ ഒരു കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആത്മജീവികളായിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവര് സ്പിരിറ്റ് ബീങ്ങായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവരെ ജഡത്തിലല്ല സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യനെ ഈ സ്പിരിറ്റ് കൊണ്ടുവന്ന് ദൈവം എവിടെ ആവശ്യിക്കുന്നത്? ഈ ജഡത്തിൽ ആവശ്യിക്കും. ഇതാണ് നമ്മുടെ കുഴപ്പം. നമുക്ക് അതുകൊണ്ട് നമ്മൾ വിചാരിക്കും, ദൈവം ഈ ജഡമില്ലായിരുന്നെങ്കിൽ, നമ്മൾ ഒരു ആത്മജീവികളായിരുന്നെങ്കിൽ. പക്ഷെ സഹോദര സഹോദരി, ദൈവം നിന്നെ അങ്ങനെ ഒരു റോബോട്ട് ആക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ മുമ്പിൽ രണ്ട് സാധ്യതയും തുറന്നു കിടപ്പുണ്ട്. ഒന്നുകിൽ നിനക്ക് ജഡത്തിൽ ചിന്തകളെ വെക്കാം, അല്ലെ ആത്മാവിലേക്ക് തിരിഞ്ഞ് കർത്താവിനെ ആരാധിക്കാം, ക്രിസ്തുവിനായിരിക്കാം. തെരഞ്ഞെടുപ്പ് നിന്റേതാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ബോധപൂർവം നമ്മൾ ഈ ജീവന്റെ വൃക്ഷത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ദൂതന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയല? ഓ, അവർക്ക് ഈ രക്ഷയുടെ സന്തോഷമില്ല, അവർക്ക് ഈ നിലയിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ഒക്കെയില്ല. കാര്യം അവർക്ക് ഈ തെരഞ്ഞെടുപ്പില്ല. തെരഞ്ഞെടുപ്പാണ് പ്രധാനം. നമ്മൾ എന്ത് തെരഞ്ഞെടുക്കുന്നു? ഇവിടെ ഇത് റോമർ കെഴുതിയിലേക്കിലും 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ രണ്ട് വാതിലുകൾ രണ്ട് വഴിയിലേക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. ഒന്നുകിൽ നിനക്ക് ജഡത്തിൽ വെക്കാം, അല്ലെങ്കിൽ ആത്മാവിലേക്ക് തിരിയാം. നീ ഏത് തെരഞ്ഞെടുക്കും? പലപ്പോഴും ജഡത്തിലേക്ക് തിരിയുന്ന ആ വാതിലാണോ തുറന്നു കിടക്കുന്നത്? സൗരി സൗന്ദര്യ, ഈ കാര്യങ്ങൾ ഇത്രയും വിശദമായിട്ട് പറയുന്നത് നാം ഒരു സത്യം കേട്ടാലേ അതിനുവേണ്ടി ആഗ്രഹം ഉണ്ടാകും. ആഗ്രഹം ഉണ്ടായാലേ അതിനുവേണ്ടി പ്രാർത്ഥനയുണ്ടാകും. പ്രാർത്ഥനയുണ്ടായാലേ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യാഥാർത്ഥ്യമായി തീരണം എന്നുള്ള ഒരു ബർഡനിൽ നിന്നാണ്, ഒരു ഭാരത്തിൽ നിന്നാണ് ഞാനിത് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് പലപ്പോഴും ജഡത്തിലേക്ക് പോകുന്നു. അതിനെ തടഞ്ഞു നിർത്താൻ ദൈവത്തിന് ആ വാതിലങ്ങ് പൂർണ്ണമായിട്ട് കൊട്ടി അടയ്ക്കരുതായിരുന്നു? ദൈവം അങ്ങനെ കൊട്ടി അടച്ചില്ല. നിന്നെ ഒരു മാലാഖയെ പോലെ സൃഷ്ടിച്ചില്ല. നിന്നെ എന്ത് ചെയ്യുന്നു? നിന്നെ ജഡവും ആത്മാവും ഉണ്ട്. സ്പിരിറ്റ് പ്ലേസ് ഇൻ ഫ്ലഷ് എന്ന് പറയുന്നത് പോലെയാണ് നിന്നെ ആക്കിയിരിക്കുന്നത്. ഇവിടെ നീ ബോധപൂർവം കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതായിട്ടുണ്ട്. കർത്താവിങ്കിലേക്ക് തിരിയാൻ എന്താണ് മാർഗം? മാർഗം എന്ന് പറയുന്നത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. എപ്പോഴെങ്കിലും കാര്യങ്ങൾ നിന്റെ മനസ്സ് പലതിലേക്ക് മേഞ്ഞു പോകുമ്പോൾ കർത്താവേ എന്നെ രക്ഷിക്കണേ, എന്റെ കർത്താവേ എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിനെ നമുക്ക് ആത്മാവിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അവിടെ കർത്താവുണ്ട്, കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഒരു പ്രായോഗികമായ ഒരു മാർഗം എന്നുള്ള നിലയിലാണ് ഞാൻ ഇതാ പറയുന്നു. പലപ്പോഴും ഇത്തരം വളരെ ആന്തരികമായ പ്രായോഗികമായിട്ട് ഒരാൾ കണ്ടെത്തിയിട്ടുള്ള മാർഗങ്ങൾ സാധാരണഗതിയിൽ ആരും പറയാറില്ല. പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു കടങ്കഥ പോലെ തോന്നും. ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ സൈക്കിള് നന്നാക്കുന്ന കടയിൽ ആശാൻ എന്ത് ചെയ്യും? ആശാന് അതിന്റെ ആ ചങ്ങല കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? കൂടെ നിൽക്കുന്ന പയ്യനെ ചായ വാങ്ങിക്കാൻ വിടും. അവൻ വരുമ്പോഴത്തേക്ക് ഇത് കൂട്ടിക്കഴിയും. ഇത് സൂത്രം പറഞ്ഞു കൊടുക്കുകയല്ല. ഞാൻ ഈ ഇവിടെ വരുന്ന നമ്മുടെ ഈ ഹോളിലും ഒക്കെ ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിംഗ് വർക്കും ഒക്കെ ചെയ്യാൻ വരുന്ന ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെല്ലാ കാര്യങ്ങളും പറയും. അതിന്റെ ആ പ്രധാന കാര്യം മാത്രം അവർ പറഞ്ഞു കൊടുക്കുകയില്ല. അത് അവരുടെ ഒരു ട്രേഡ് സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കും. ആത്മീയ ലോകത്തും പലരും ഈ ട്രേഡ് സീക്രട്ട് അവരുടേതായിട്ട് വെക്കുക, ആശാനായിട്ട് നിൽക്കാൻ വേണ്ടി. പക്ഷേ നമ്മള് പിള്ളേരെ എല്ലാം ഇത് പഠിപ്പിച്ചാല് അവരെല്ലാം ഓരോ ആശാന്മാരായി തീരട്ടെ. അവരാശാന്മാരായാലും അവരപ്പുറത്ത് കടയിടുമെന്നല്ലേ ഉള്ളൂ. എങ്കിലും ആളുകളെ സ്നേഹിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിങ്കിലേക്ക് തിരിയുന്നത് ബോധപൂർവമായ ഒരു പ്രവൃത്തിയായിട്ട് നമ്മൾ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊരു എളുപ്പമായി തീരും. കർത്താവേ, നമ്മുടെ മനസ്സ് സ്വസ്ഥമായി, നിരാശയിലേക്ക് പോകുന്നില്ല, ഓ അസന്തുഷ്ടിയിലേക്ക് പോകുന്നില്ല, അസമാധാനത്തിലേക്ക് പോകുന്നില്ല. ഓ, അവരെ കണ്ടു, അല്ലെങ്കിൽ മറ്റേ ചിലത് കേട്ടു, ചില വാക്ക് കേട്ടു, ചില നിരാശയുടെ കാര്യങ്ങൾ കണ്ടു. പക്ഷെ അതിനെ തുടർന്ന് നീ നിന്റെ മനസ്സിനെ ജഡത്തിലേക്കുള്ള ആ വാതിൽ വഴി അങ്ങ് പോകാൻ അനുവദിക്കാതെ അവിടെ വെച്ച് വിളിച്ചപേക്ഷിക്കുക. കർത്താവേ, ഞാൻ കുഴപ്പത്തിലാണ്, ഞാനിപ്പോ ജഡത്തിലേക്ക് പോയാൽ അവിടെ അസമാധാനമേ ഉള്ളൂ, അസന്തുഷ്ടിയേ ഉള്ളൂ. കർത്താവ് എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ആത്മാവിലേക്കൊരു തിരിവ് കർത്താവ് തന്നെ നിനക്ക് തരും. നീയൊക്കെ ആത്മാവിലേക്ക് തിരികെയും കർത്താവിന്റെ മുഖം കാണുകയും കർത്താവിനെ ആരാധിക്കുകയും. ഓ ശബരിക്കാരിയെ സ്ത്രീയോടെ കർത്താവ് പറഞ്ഞതുപോലെ ആത്മാവിലുള്ള കർത്താവിനെ അങ്ങനെ നമസ്കരിച്ച് യഥാർത്ഥ ഒരു ആരാധനക്കാരനായിട്ട് നിനക്ക് നിൽക്കാനായിട്ടേ കഴിയും. പലപ്പോഴും പ്രലോഭനങ്ങളും തെറ്റായ പല കാര്യങ്ങളും വരുമ്പോൾ തീരുമാനങ്ങൾ നമ്മുടേതായ ഇച്ഛകൾ എന്നുള്ള കാര്യം അതിനെ രണ്ടായിട്ട് കീറി എന്റെ ഇച്ഛയല്ല, നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഇച്ഛയ്ക്കായിട്ട് നമ്മുടെ ഇച്ഛയെ കീഴ്പ്പെടുത്തി കൊടുത്ത് ഓ പ്രലോഭനത്തെ അതിജീവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്നിപ്പോ പറഞ്ഞത് അങ്ങനെയുള്ള പ്രലോഭനങ്ങളല്ല, നമ്മുടെ നിത്യം സാധാരണ ജീവിതത്തിൽ പലപ്പോഴും വരുന്ന കൊച്ചു കൊച്ചു അസന്തുഷ്ടികൾ, കൊച്ചു കൊച്ചു അസമാധാനങ്ങൾ, പേര് പറഞ്ഞു വിളിക്കാനാകാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയും വരുമ്പോൾ അവിടെയും നിന്റെ സന്തോഷവും സമാധാനവും പോകേണ്ടതായിട്ടില്ല. മറിച്ച് അവിടെ നിനക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിന്റെ ആത്മാവിലേക്ക് തിരിയുക. എങ്ങനെ ആത്മാവിലേക്ക് തിരിയാനൊക്കും? കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. യെശയ്യാവ് പറയുന്നു വിളിച്ചപേക്ഷിക്കുക, സങ്കീർത്തനക്കാരൻ പറയുന്നു വിളിച്ചപേക്ഷിക്കുക. വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് ആത്മാവിലുള്ള കർത്താവിന്റെ സാന്നിധ്യത്തിൽ അവന്റെ വലതുവശത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. കർത്താവ് നമ്മുടെ ആത്മാവിലുണ്ടെങ്കിൽ കർത്താവിനോട് ചേർന്ന് പ്രമോദമാണുള്ളത്, സന്തോഷമാണുള്ളത്. ആ പ്രമോദത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉറവിൽ നിന്ന് നിനക്കും സന്തോഷത്തോടെ വെള്ളം കോരാനായിട്ട് കഴിയും. സഹോദരി, നീ ഇതൊന്നും വർക്കബിൾ അല്ല എന്ന് പറഞ്ഞ്, ഇങ്ങനൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ശരാശരി നിരാശപ്പെട്ട ജീവിതം ജീവിക്കല്ലേ. ഇതിന്റെ അപ്പുറത്തൊരു സാധ്യത കർത്താവ് വെച്ചിരിക്കുക. ഈ സാധ്യതയിലേക്ക് നമുക്ക് കടക്കണം. ഇത് നമ്മുടെ ഉള്ളിൽ ധ്യാനിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഓ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് എളുപ്പമായി തീരും. കർത്താവിങ്കിലേക്ക് തിരിയും. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ അവിടെ വെളിച്ചമുണ്ട്, ഇരുട്ടൊക്കെ മാറിപ്പോകും. പല പ്രശ്നങ്ങളും പല ചിന്തകളും അതാ മാറിപ്പോകും. അങ്ങനെ സമാധാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കും. അപ്പോൾ ഈ നിലയിൽ കർത്താവുമായിട്ട് ചേർന്നൊരു നടപ്പ്, കർത്താവുമായിട്ട് ചേർന്നൊരു ജീവിതം, ആ ജീവിതത്തിന്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും? നമ്മളോട് ചോദിക്കാം, ബ്രദർ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നല്ലോ, ഇതെല്ലാം ബ്രദർ ഇത്രയും ഹോൾ ഹാർട്ടഡ് ആയതുകൊണ്ടാണോ ഇങ്ങനെ പറ്റിയത്? ഏതെങ്കിലും സത്യസന്ധനായി ഏത് സഹോദരനോട് ചോദിച്ചാലും അദ്ദേഹം പറയും, അയ്യോ സഹോദര, ഞാൻ ഏതുമില്ല, ഇതെല്ലാം കർത്താവിലാണുള്ളത്. കർത്താവിലേക്ക് തിരിയാനും കർത്താവ് തന്നെയാണ് എനിക്ക് കൃപ തന്നത്. റോമർ കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ അവൻ എന്നേക്കും മഹത്വമാണ്. സകല മഹത്വവും സകല പുകഴ്ചയും സകല ആരാധനയും നമ്മുടെ കർത്താവിലാണ് എല്ലാം ഉള്ളത്. ആ കർത്താവിലേക്കുള്ള തിരിവും കർത്താവ് തന്നെയാണ് നമുക്ക് തന്നത്. ഇവിടെ ഇതാ പൗലോസ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, റോമർ 10:5 മുതലുള്ള അധ്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇസ്രായേലിന്റെ കാര്യം പറഞ്ഞ് 11-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് താന് പറയുകയാണ്, താന് അവിടെ അവസാനിപ്പിക്കുകയാണ്, ഒരു അധ്യായം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകും. അതുകൊണ്ട് മഹത്വം എല്ലാം ആർക്കാണ്? അവനാ. അത്രയും കൊണ്ട് തൃപ്തിയാകാതെ പൗലോസ് അവിടെ ആമേൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവര് ഈ പൗലോസിന്റെ ഒക്കെ ജീവിതം ഇതൊക്കെ ഒരു വെറുതെ നമുക്കിങ്ങനെ പ്രസംഗിച്ചു പോകാനോ ദമസ്കോസിന്റെ പടിവാതിക്കൽ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു പോകാനാണോ? ഒരു ആന്തരികമായ ജീവിതം ഇവര് സമാന്തരമായിട്ട് കൊണ്ടു നടന്നു. ബാഹ്യമായിട്ട് നമ്മൾ കാണുന്ന കുതിരപ്പുറത്ത് ചെന്നു, വെളിച്ചം വീശി, താഴെ വീണു, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങൾക്ക് ഉള്ളിൽ ആന്തരികമായി ഒത്തിരി കാര്യങ്ങൾ നടന്നു. നമ്മളും പുറമെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവര്, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, വണ്ടി ഓടിച്ചു പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ സമാന്തരമായിട്ടൊരു ആന്തരിക ആത്മീയ ജീവിതം കൊണ്ടു നടക്കണം. പലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ജീവിതമില്ല, അതാണ് കുഴപ്പം. അവർക്ക് മീറ്റിങ്ങിന് വന്നു, ആ മീറ്റിങ്ങിന് വന്നപ്പോൾ എല്ലാവരും കൈയടിക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ബാങ്കിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും തെറ്റായ ഒരു ഇതിന് ഒപ്പിട്ട് കൊടുക്കണം, അദ്ദേഹം അതിലും തെറ്റ് ഒപ്പിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞത് അവരെവിടാണോ അവിടെ അവർ, അവർക്കൊരു ആന്തരികമായ ഒരു ജീവിതമില്ല. ചില നദികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു നദി, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അത് കാണാനില്ല. നദി കാണാനില്ല. നദി എന്താ പറ്റിയത്? നദി ഭൂമിയുടെ അടിയിൽ കൂടെ ഒഴുകുന്നാ പറയും. ആ നദി ഇപ്പോഴും സരസ്വതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഒരു നദി ഉണ്ട്. ഗംഗയമുനയും അതൊക്കെ ഇപ്പോഴും ഉണ്ട്, സിന്ധു എല്ലാം ഉണ്ട്. മറ്റേ നദിയെ മാത്രം കാണാനില്ല. അതെന്തായിപ്പോയി? അത് ഭൂമിക്ക് അടിയിലൂടെ ആയിപ്പോയി. അത് നദി ഇപ്പോഴും ഉണ്ടെന്നാ പറയും. സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അകത്തോടെ ഒരു നദി കൊണ്ട് നടക്കണം. ആ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് സന്തോഷത്തോടെ വെള്ളം കോരുന്നവരാകണം. ഇതിനുള്ള മുഴുവൻ പുകഴ്ചയും നമുക്കല്ല, ആർക്കാവുള്ളത്? സകല മാനവും മഹത്വവും അവൻ എന്നേക്കും ആമേൻ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ ഇതേ കാര്യം തന്നെ. ഓ, നമ്മൾ ഇത് ഇവിടെ ഇന്ന് കർത്താവിന് ഈ നിലയിൽ പുകഴ്ച കൊടുത്താൽ അന്ന് നിത്യതയിൽ നമുക്ക് കർത്താവിന് പുകഴ്ച കൊടുക്കാൻ എളുപ്പമായിരിക്കും. അവരെന്താ പാടുന്നത്? 5:12 വാക്യം. അറുക്കപ്പെട്ട കുഞ്ഞാർ, ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും. ഇനി അപ്പുറത്ത് വേറെ വല്ല വാക്കുണ്ടോ? കുഞ്ഞുങ്ങള് വേറെ വല്ല വാക്കൂടെ കണ്ടുപിടിക്കാമോ? ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും പോയി അവൻ പോവുക. തൃപ്തിയാകുന്നില്ല, തൃപ്തിയാകുന്നില്ല, പറഞ്ഞിട്ട് തൃപ്തിയാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ എല്ലാ പുകഴ്ചയും നമുക്ക് കർത്താവിന് തന്നെയാണ്. നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:19 നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് ഇതിനെ ചേർത്ത് കൊണ്ടുവരുമ്പോൾ എല്ലാം അവനിലാണ്, സകല സമ്പൂർണതയിലും അവനിലാണ്. സകല മഹത്വവും പുകഴ്ചയും ജ്ഞാനവും സ്തുതിയും സ്തോത്രവും എല്ലാം കർത്താവിനാണ്. പക്ഷെ ആ കർത്താവിനെ ഇവിടെ പറഞ്ഞേ കണ്ടോ? അതിവിടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അറുക്കപ്പെട്ട കുഞ്ഞാണ്. ഇതെല്ലാം നമുക്ക് എങ്ങനെയാ ലഭ്യമായത്? കർത്താവിന്റെ ക്രൂശുമരണത്തിലൂടെയാണ്. കുഞ്ഞാട് അറുക്കപ്പെട്ടു. കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ് കുഞ്ഞാടിന് എന്ത് പറ്റിയത്? കുഞ്ഞാട് ആത്മാവായിട്ട് ഉയർത്തെഴുന്നേറ്റ് പോവുകയും അതേസമയം തന്നെ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിൽ വസിക്കുകയും ചെയ്യാൻ കഴിഞ്ഞത് അർക്കപ്പെട്ടത് കൊണ്ടാണ്. ഓ, നമുക്ക് അതുകൊണ്ട് പറയാം, ദൈവമേ അർക്കപ്പെട്ട കുഞ്ഞാടി, കർത്താവ് മരിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ കാര്യം. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഈ നമ്മളിപ്പോ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാക്കി തീർക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ കുഞ്ഞാടൻ ചെയ്തു. ലോകസ്ഥാപനം മുതൽ വേർതിരിക്കപ്പെട്ട കുഞ്ഞാട്. ഓ, കാലത്തികവിങ്കൽ ആ കുഞ്ഞാട് അറുക്കപ്പെട്ടു. 10-ാം തീയതി വേർതിരിക്കപ്പെട്ട കുഞ്ഞാട് 14-ാം തീയതി സന്ധ്യയ്ക്ക് അതിനെ അറുക്കും. കുഞ്ഞാട് അറുക്കപ്പെട്ടു. കർത്താവ് ക്രൂശിക്കപ്പെട്ടു. ഞാന് കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞോ എന്ന് ഓർക്കുന്നില്ല. ഞാനൊരു ട്രെയിനിൽ പോകുമ്പോൾ മുസ്ലിം ങ്ങളായ കുറെ സഹോദരങ്ങളുമായിട്ട് സംസാരിക്കാനിടയായി. അവരോട് സംസാരിച്ചപ്പോ അവരിൽ ഒരാൾ പറഞ്ഞു, അവര് ഈ സാനബിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ സാനബി തന്നെയാണ് ഇനി വീണ്ടും എന്ത് ചെയ്യാൻ വരുന്നത്? വരുന്ന 2-ാമത് വരികയും ലോകത്തെ ന്യായം വിധിക്കുകയും ചെയ്യാൻ വരുന്നത് ഈ സാനബി തന്നെ. അതൊക്കെ എനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ആട്ടെ, ഈ സാനബി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു? അപ്പൊ അവര് പറഞ്ഞു, അത് മാത്രം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈസാനബിയെ കൊല്ലാൻ ആർക്കും കഴിയുകയില്ല. ഈസാനബിക്ക് മരിച്ചില്ല. ഈസാനബിയല്ല മരിച്ചത്. ഈസാനബി മരിക്കുന്ന സമയത്ത് ദൈവം അവനെ മേൽനോട്ടെടുത്തു. ആ സ്ഥാനത്ത് ഇസ്കരിയോത്ത യൂദായ കൊല്ലപ്പെട്ടത് ആളുകൾക്ക് തിരിച്ചറിഞ്ഞുകൂടെ. അവര് വിചാരിച്ചു ഈസാനബിയാണെന്ന് വിചാരിച്ചു. നോക്ക, ഒരു കൊച്ചു കാര്യം, പക്ഷേ അത് അവനെ എന്താക്കി തീർത്തു? അവനെ മുസ്ലിം ആക്കി തീർത്തു, ക്രിസ്ത്യാനി ആക്കി. കർത്താവിനെ ബാക്കി എല്ലാ കാര്യത്തിലും കർത്താവ് ജനിച്ചു. കർത്താവ് ഈസാനബി പറഞ്ഞേക്കുന്ന എല്ലാം നല്ല കാര്യങ്ങളാണ്. കർത്താവ് വീണ്ടും വരും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ അടിസ്ഥാന കാര്യം അത്ര. കർത്താവ് മരിച്ചെന്ന് പറഞ്ഞാല് കർത്താവിനെ ഞങ്ങൾ കൊല്ലാൻ നോക്കുമോ? ദൈവമല്ലേ, ദൈവപുത്രനല്ലേ? കേട്ടാൽ നമ്മളെക്കാളും കർത്താവിനെ സ്നേഹിക്കുന്നത് അവരാണെന്ന് തോന്നും. പക്ഷേ പിശാച് അവരുടെ കണ്ണ് കെട്ടി. എന്തിന് കണ്ണ് കെട്ടി? ഈ സത്യങ്ങളിലേക്ക് കടക്കരുത്. കർത്താവ് ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. കർത്താവ് ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പാപത്തിന്റെ വിമോചനമില്ല. കർത്താവ് ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ അതേ തുടർന്ന് നമ്മൾ ഇന്ന് പറഞ്ഞ ഈ യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ നമുക്കൊരു തിരിവില്ല. അതുകൊണ്ട് കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന് മാത്രം പറയാൻ അവരാരും സമ്മതിക്കില്ല. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാട് അറുക്കപ്പെട്ടു. നമുക്കിന്ന് കർത്തൃമേശ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് നമ്മളെ സ്നേഹിച്ച് ഈ ഭൂമിയിലേക്ക് വരികയും കർത്താവ് കഷ്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. കർത്താവിന്റെ രക്ഷണി പ്രവൃത്തി എത്ര പൂർണ്ണമാണെന്ന് നോക്കുക. അതിനോട് എത്ര വേഗത്തില്, ഒരു ശരാശരി ആളിന് പോലും എത്ര വേഗത്തിൽ അതിനോട് സമ്മതിക്കാൻ കഴിയുമെന്ന് നോക്കുക. കർത്താവേ, ഇതിന്റെ എല്ലാം ജ്ഞാനവും പുകഴ്ചയും എല്ലാം നിനക്ക് മാത്രമാണ്. ഈ വലിയ സത്യത്തെ എത്ര സിമ്പിളാക്കി കൊണ്ടുവന്നിരിക്കുന്നു. ഓ അതിനെ ഓർക്കുന്ന ഒരു സ്മരണ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കുമ്പോൾ കർത്താവ് നമുക്ക് ചെയ്ത എല്ലാ കാര്യത്തിനും നന്ദിയുള്ളവരായിട്ട് ഇരിക്കാം. നമുക്ക് ഹൃദയത്തിൽ നിന്ന് കരങ്ങൾ പൊക്കിയിട്ട് പറയാം, കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു, കർത്താവ് സകല പൊഴിച്ചയും സകല മഹത്വവും സകല ജ്ഞാനവും എല്ലാത്തിനും നീ മാത്രമാണ് യോഗ്യൻ, നീ മാത്രം ഞാനൊന്നുമില്ല നീ മാത്രം എന്നുള്ള നിലയിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിക്കും.